السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي نشر بقدرته البشر وصرف بحكمته وقدر وابتعث محمدا صلى الله عليه وعلى وابتعث محمدا صلى الله عليه وسلم إلى كافة أهل البدو والحضر فأحل وحرم وأباح وحضر وابتلاه في بداية النبوة ببدارة من كفر فدخل دار الأرقم واختفى واستتر إلى أن أعز الله الإسلام برجال كأبي بكر وعمر فصلوات ربي وسلامه عليه وعلى آله وأصحابه الميامين الغرر ما هطلت الغمائم بتحتان المطر وما هدلت الحمائم على أفنان الشجر وسلم تسليما كثيرا على سيد البشر يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളാണ് ഒരു ഖുത്ബയായി ശ്രവിച്ചത്. അദ്ദേഹത്തിന്റെ മഹത്വവും അദ്ദേഹത്തിന്റെ ദീനീബോധവും വിരക്തിയും രാഷ്ട്രീയ നിലപാടുകളും മീമാംസയും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വവും തുടങ്ങിയുള്ള ഏതാനും വിഷയങ്ങൾ നമ്മുടെ ഈ ഒരു വേദിയിൽ പലതവണ നമ്മൾ ശ്രവിച്ച ഒരു വിഷയമാണ് ഫാറൂഖ് ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന വിഷയം. അദ്ദേഹത്തിന്റെ മഹത്വവും അദ്ദേഹത്തിന്റെ സ്ഥാനവുമാണ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ചരിതങ്ങൾ പറയുവാൻ, അത് ആവർത്തിച്ചു പറയുവാൻ കാരണീഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ ചില മൊഴികൾ, ചില സാക്ഷ്യങ്ങൾ, അതെടുത്ത് അതിന്റെ സാഹചര്യങ്ങളും അതേപോലെ അതിന്റെ സന്ദർഭങ്ങളും വിശദീകരിക്കുവാനാണ് ഖുത്ബയിൽ പരാമർശിക്കപ്പെട്ട് തന്നെ വിശദീകരിക്കുവാനാണ് ഇൻഷാ അല്ലാ ഉദ്ദേശിക്കുന്നത്. ഇഖ്റാ ഇത്താരിഖ് ഇദ് ഫീഹിൽ ഇബർ ബല്ല ഖൗമുൻ ലൈസ യദ്റൂന അൽഖബർ. ചരിത്രം അറിയാത്തവർ പിഴച്ചവരാണ്. അതുകൊണ്ട് ചരിത്രം ഓതാനാണ് ദാർശനികരുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രം ധന്യമായ ചരിത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹത്തുക്കൾ, പൂർവികർ, സച്ചരിതർ, അവർ ചരിത്രം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അവരെ ചരിത്രം സൃഷ്ടിച്ചിട്ടില്ല. എന്തുകൊണ്ട് അവർ മാതൃക യോഗ്യരായി ഈ ഉലകത്തിൽ ജീവിതം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകൾ അവർ മാതൃകാപരമായി ചരിത്രത്തിന് സാക്ഷിയാക്കി എന്നുള്ളതാണ് അവരുടെ ശ്രേഷ്ഠത. നമ്മളെ സംബന്ധിച്ചിടത്തോളം തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഫഇന്ന തശബ്ബഹ ബിൽ കിറാമി ഫലാഹു. മഹത്തുക്കളെ പോലെ നൂറിൽ നൂറ് അനുകരണീയരായി ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ എങ്കിലും അവരെ സാദൃശ്യപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. മഹത്തുക്കളെ സാദൃശ്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെ ഫലാഹാണ്. അതാണ് കവി പറഞ്ഞത്, തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഫ ഇന്ന തശബ്ബഹ ബിൽ കിറാമി ഫലാഹു. അതിനാൽ ഒരു അനുകരണത്തിന് വേണ്ടി മഹത്തുക്കളെ സദൃശ്യപ്പെട്ട് ജീവിക്കുന്ന ഇതിനു വേണ്ടി ഏതാനും കാര്യങ്ങൾ ഫാറൂഖ് ഉമറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൊഴികളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം നമുക്കറിയാം. സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട വ്യക്തിത്വമാണ് ഉമർ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൈന അന നായിമുൻ റഅയ്തുനി ഫിൽ ജന്ന, ഒരു ദിനം ഞാൻ ഉറങ്ങിക്കിടക്കവേ എന്നെ ഞാൻ സ്വർഗത്തിൽ കാണുകയാണ്. തിരുനബിയുടെ സ്വപ്നം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നത്തിൽ ഒരു സ്വർഗീയ കൊട്ടാരം, ആ കൊട്ടാരത്തിന് ഉമ്മുറത്ത് ഒരു പെൺകൊടി, ആ കൊട്ടാരത്തിലേക്ക് കയറുവാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഭാവിച്ചപ്പോൾ, ദക്കർതു ഹൈറതക് ഉമർ, നിങ്ങളുടെ അഭിമാന രോഷം ഞാൻ ഓർത്തുപോയി, ഫവല്ലൈതു മുദ്ബിറ, അതുകൊണ്ട് ഞാൻ മുന്നോട്ടാഞ്ഞ കാല് പിന്നോട്ട് വെച്ച് ഞാൻ പിന്തിരിഞ്ഞോടി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്. ഉമർ ഈ കാര്യം കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പ്രതികരിച്ചു, ആ അലൈക ഉഹാറു യാ റസൂലല്ലാ. ഉമർ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞത്, فوالذي نفسي بيده ما رايتك الشيطان سالكا فجا الا سلك فجا غير فجك. അല്ലാഹുവിൽ സത്യം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറയുകയാണ്, ഉമർ നിങ്ങൾ ഒരു വഴിയിൽ പ്രവേശിക്കുന്നത് ഷൈത്താൻ കണ്ടാൽ നിങ്ങൾ ഇല്ലാത്ത വഴിയിൽ ഷൈത്താൻ ഓടിമറിയും പ്രവേശിക്കും എന്നാണ്. അത്രമാത്രം പിശാചിന് വരെ പേടിയായിരുന്നു ഫാറൂഖ് ഉമർ. ഇബ്നു മസ്ഊദ് നൽകിയ ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം ഉമർ ആരാണ് എന്ന് ബോധിപ്പിക്കുന്ന സാക്ഷ്യമാണ്. ഫാറൂഖ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഹിജ്റക്ക് ഉദ്ദേശിച്ചപ്പോൾ എല്ലാവരും പോയതുപോലെ ഉമർ ഹിജ്റ പുറപ്പെട്ടില്ല. പ്രത്യുത ഉമർ ഹിജ്റക്ക് ഉദ്ദേശിച്ചപ്പോൾ യാത്രാ സാമഗ്രികൾ ഒരുക്കി കഅബയുടെ പരിസരത്ത് ചെന്നു. ഖുറൈശി കൂട്ടങ്ങൾ കൂടിയിരിക്കുന്ന ഹലക്കകൾ ഉണ്ടായിരുന്നു. ഏഴ് പ്രാവശ്യം കഅബത്തിന് തവാഫ് വലയം വെച്ചു. രണ്ടരക്കാലത്ത് നമസ്കരിച്ച ഉമർ ഓരോ ഖുറൈശി കൂട്ടങ്ങളെയും മുഖം കാണിച്ച് ഷാഹത്തിൽ ഉജു, മുഖങ്ങൾ അനുഗ്രഹം കെട്ടിയിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞിട്ട് പറഞ്ഞു, മൻ അറാദ അൻ യുസഖില ഉമ്മഹു വയുയത്തിമ വലദഹു വയുറമ്മില സൗജതഹു ഫലിയൽഖാനി ഫീ ഹാദ ശബ് ഔ കമാ ഖാൽ. സ്വന്തം മാതാവിന് പുത്ര വിയോഗമുണ്ടാകാനും മക്കൾക്ക് പിതാവ് നഷ്ടപ്പെടാനും ഭാര്യ വിധവയാകാനും കൊതിക്കുന്നവർ ഞാൻ പോകുന്ന വഴിയെ ഈ മലഞ്ചെരുവിൽ എന്നെ തടയാൻ എത്തിക്കോളി എന്ന് പറഞ്ഞാണ് ഉമറിന്റെ ഹിജറ എന്നാണ് ഉദ്ധരിക്കപ്പെട്ടത്. ഇബ്നു മസ്ഊദ് പറഞ്ഞത്, മാസിൽന ഇസ്സതൻ മുൻസു അസ്ലമ ഉമർ, ഉമർ ഇസ്ലാം സ്വീകരിച്ച നാള് മുതൽ ഞങ്ങൾ പ്രതാപത്തിലായിരുന്നു. കാന ഇസ്ലാമുഹു നസ്ര വകാന ഹിജ്റതുഹു ഫത്ഹ വകാനത് ഖിലാഫതുഹു റഹ്മ. ഉമർ ഇസ്ലാം ആശ്രയിച്ചത് സഹായമായി, വിജയമായി. ഉമറിന്റെ ഹിജ്റ അത് വിജയമായിരുന്നു, ഉമറിന്റെ ഖിലാഫത്ത് അത് റഹ്മത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ ഇസ്ലാം സ്വീകരിച്ച നാളെ മുതൽ ഞങ്ങൾ മക്കയിൽ പീഡിതരായി കഴിഞ്ഞിരുന്ന മുസ്ലിമീങ്ങൾ പ്രതാപവാന്മാരായി എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അനു പറയുമ്പോൾ, അത് ഉമർ എത്രമാത്രം ശ്രേഷ്ഠനും അദ്ദേഹം എത്രമാത്രം അനുഗ്രഹീതനുമായിരുന്നു എന്ന് ആ വരികൾക്കിടയിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ബാങ്കിന്റെ വിഷയത്തിൽ, അതേപോലെ തിരുദൂതരുടെ വീട്ടിലേക്ക് അനുവാദം ചോദിച്ച് പ്രവേശിക്കുന്ന വിഷയത്തിൽ, ഹിജാബിന്റെ വിഷയത്തിൽ, ബദറിലെ യുദ്ധബന്ദികളുടെ വിഷയത്തിൽ, മദ്യം ഹറാമാക്കിയ വിഷയത്തിൽ, മഖാം ഇബ്രാഹിമിനരികിൽ രണ്ടരക്കാലത്ത് നമസ്കാരം ശരാക്കപ്പെട്ട വിഷയത്തിലൊക്കെ ഉമറിന്റെ അഭിപ്രായ പ്രകടനം, അദ്ദേഹത്തിന്റെ അഭിലാഷം അതനുസരിച്ചാണ് വഹി ഇറങ്ങിയത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ, അള്ളാഹുവിങ്കൽ എത്ര ആദരണീയ പുരുഷനാണ് ഉമർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉമർ ഏവർക്കും സുപരിചിതൻ, എല്ലാവരും അദ്ദേഹത്തിന്റെ മഹത്വവും സ്ഥാനവും ഓതി പഠിച്ചവർ. ഇവിടെ നമുക്ക് പാഠമാകുന്നതിന് വേണ്ടി ഉമർ നിർവഹിച്ച ചില ചരിത്രത്തിലെ മൊഴികൾ ഈ മിമ്പർ ഖുത്ബയിൽ നിന്ന് നമ്മൾ ശ്രവിക്കുകയുണ്ടായി. അതാണ് നമ്മൾ അതിന്റെ സാഹചര്യം എന്ത്, എന്തിനു വേണ്ടി അത് ഉമർ പറഞ്ഞു എന്നതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഉമർ ഒരിക്കൽ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആലാനിയോട് പറയുകയുണ്ടായി, അസ്തഹ്ലിഫുക ബില്ലാ അസമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുനാഫിഖീൻ. ഹുദൈഫത്തുൽ യമാൻ, ഞാൻ നിങ്ങളെ കൊണ്ട് അള്ളാഹുവിൽ ആണയിട്ട് സത്യം ചെയ്ത് നിങ്ങൾ പറയുവാൻ ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുനാഫിഖികളെ എണ്ണിയപ്പോൾ ആ കൂട്ടത്തിൽ എന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്ന് ഉമർ ചോദിക്കുകയാണ്. ഹുദൈഫത്തുൽ യമാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ, ഹുദൈഫ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന സ്ഥാനത്തിന് അർഹനാകുന്നത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ അദ്ദേഹത്തിന് കപട വിശ്വാസികളുടെ പേരുകൾ പറഞ്ഞു കൊടുക്കുകയും ആ പറഞ്ഞു കൊടുത്തത് സൂക്ഷിക്കുവാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നതിനാലാണ്. അപ്പോൾ ഹുദൈഫക്ക് അറിയാമായിരുന്നു അന്നുണ്ടായിരുന്ന കപട വിശ്വാസികൾ ആര്, അവരുടെ പേരുകൾ എന്ത് എന്നുള്ളത്. ഉമർ ഇവിടെ ഹുദൈഫയോട് ചോദിക്കുന്നത് അസ്തഹ്ലിഫുക ബില്ലാ, അള്ളാഹുവിൽ സത്യം ചെയ്ത് നിങ്ങൾ പറയണം, അസമ്മാനി റസൂലുള്ളാഹ് മിനൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹ് എന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്ന്. സഹോദരന്മാരെ, ഈ ഒരു ചോദ്യം ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ്, ആരാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ, ഉമർ അദ്ദേഹത്തിന്റെ പദവിയും സ്ഥാനങ്ങളും എന്ത് എന്ന് നമ്മൾക്ക് കേട്ടു. പറയാഞ്ഞതിൽ അപ്പുറം ധാരാളമാണ് അദ്ദേഹത്തിന്റെ പദവികളും സ്ഥാനങ്ങളും. സ്വർഗം കൊണ്ട് പലതവണ സുവിശേഷം അറിയിക്കപ്പെട്ട ഒരു മഹാരഥൻ, താൻ കപട വിശ്വാസികളിൽ എണ്ണപ്പെട്ടിട്ടുണ്ടോ എന്ന് തന്നെ കുറിച്ച് തിരക്കുമ്പോൾ ചോദിക്കുമ്പോൾ അതെന്താണ് അറിയിക്കുന്നത്? ഉമറിന്റെ വിനയാനിതത്വവും അദ്ദേഹത്തിന്റെ പേടിയുമാണ്. ഒരാൾ കപട വിശ്വാസികളുടെ ഗണത്തിലാവുക എന്ന് പറഞ്ഞാൽ, ഒരാൾ കപടൻ എന്ന് മുദ്രയടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, അയാൾ ഇഹവും പരവും പാപ്പരായവനാണ്, നാശകർത്തത്തിൽ മുഖം കുത്തിയവനാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം പാടെ നിഷേധിക്കപ്പെട്ട് നരകാഗ്നിയുടെ അടിത്തട്ടിൽ വിറകായി കത്തുന്നവനാണ് കപടൻ. ആ ഒരു കാര്യമാണ് ഉമർ ഭയക്കുന്നത്. ഞാൻ കപടനാണോ എന്ന് ഭയന്നുകൊണ്ടാണ് ഉമർ ചോദിക്കുന്നത്. അതറിയിക്കുന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, ഇത്രമാത്രം പ്രശംസകൾ കേട്ടിട്ടും ദീനിന് വലിയ വലിയ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടും ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയാകുമ്പോൾ ഉമറിനെ തൃപ്തിപ്പെട്ടു, ഉമർ റസൂലിനെ പ്രീതിപ്പെട്ടു. അങ്ങനെയാണ് ആ ഒരു തിരുവിയോഗം ഉണ്ടായത്. അങ്ങനെയൊക്കെ അവസ്ഥകളുള്ള ഒരു മഹാരഥൻ, ഞാൻ കപടനാണോ എന്റെ പേരതിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിനയവും ഭയചകിതമായ പേടിച്ചരണ്ട ഈ ദുനിയാവിലെ ഒരു ജീവിതവുമാണ് അത് അറിയിക്കുന്നത്. നിഗളിപ്പില്ല, ഞാനെന്ന ഭാവല്ല, എല്ലാം തികഞ്ഞു എന്ന തോന്നലും അദ്ദേഹത്തെ ഭരിക്കുന്നില്ല എങ്കിൽ, സഹോദരന്മാരെ, ഈ ഒരു സ്വഭാവം അത് നമ്മളുടെയൊക്കെ സ്വഭാവമാകണം എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് ഓതിപ്പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. മറ്റൊരു മൊഴി ഉമറിന്റേത് ജനങ്ങളോടുള്ള ഒരു ക്ഷമാപണമാണ്. എന്താണ് ഉമർ പറഞ്ഞത്? ക്ഷമാപണം നടത്തി ജനങ്ങളോട് പറഞ്ഞത്, ഇന്നമ അഖറനി ഹാദൽ ഖമീസ് ലൈസലി ഖമീസുൻ ഗൈറഹു എന്നാണ്. ജനങ്ങളെ മാപ്പാക്കണം, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ എന്നെ വൈകിപ്പിച്ചത് എന്റെ ഈ ഒരു വസ്ത്രമാണ്, ഇതല്ലാതെ എനിക്കൊരു വസ്ത്രമില്ല എന്നാണ്. അത് ഉമർ പറയാനുള്ള സാഹചര്യം, ജനങ്ങളെല്ലാവരും ജുമുഅ ഖുതുബക്ക് വന്നിരിക്കുന്ന സന്ദർഭം, അമീറുൽ മുഅ്മിനീൻ ഖുതുബ നിർവഹിക്കാൻ വരുന്നത് ആളുകൾ കാത്തിരിക്കുകയാണ്, പക്ഷെ ഉമർ വൈകുകയാണ്. അപ്പോൾ എന്താണ് ഉമർ വൈകുന്നത്? 12 കഷ്ണം വെച്ച് തുന്നിക്കൂട്ടിയ ഒരു വസ്ത്ര ഉടുത്താണ് ഉമർ വന്ന് മിമ്പറിൽ കയറുന്നത്. സ്വാഭാവികമായും ഖലീഫയെ കാത്ത് ഖതീബിനെ കാത്തിരുന്ന് മുഷിഞ്ഞ ആളുകൾക്ക് ആ പ്രയാസമുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ പ്രയാസം അത് മനസ്സിലാക്കിയിട്ട് ഉമർ ക്ഷമാപണം നടത്തുകയാണ്, ജനങ്ങളെ പൊറുക്കണം, ഞാൻ വൈകാൻ കാരണം ഈ ഖമീസാണ്, കീറിയത് കാരണത്താൽ ഇതൊടുത്ത് മിമ്പറിൽ നിൽക്കാൻ നമസ്കരിക്കുവാൻ കഴിയാത്ത സ്ഥിതി വിശേഷം. ഇതല്ലാത്തൊരു കമീസ് എനിക്കില്ല. അതുകൊണ്ട് തുന്നിക്കൂട്ടി അതിന്റെ കീറൽ ഒതുക്കുകയായിരുന്നു ഞാൻ, അതിനാലാണ് വൈകിയത് എന്ന് ഉമർ പറയുകയാണ്. സഹോദരന്മാരെ, ഉമറിന്റെ ഖിലാഫത്തിലാണ് നമ്മൾ കേട്ടതുപോലെ ഇസ്ലാമിക ദിഗ്വിജയങ്ങളെന്ന് പറയുന്ന മഹൽ വിജയങ്ങളെല്ലാം ഉണ്ടായത്. ഇസ്ലാമിൽ യുദ്ധാർജിത സ്വത്തുക്കളായി ധാരാളം കുമിഞ്ഞുകൂടിയത്, മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാൽ ഒരു കാലത്ത് ധന്യമായിരുന്നു. അത് നിമിത്തം ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ പേർഷ്യയും ഇറാഖും സിറിയയും ഫലസ്തീൻ തുടങ്ങി ഈജിപ്റ്റ് വരെയുള്ള നീണ്ട വിശാലമായ ഭാഗങ്ങൾ ഇസ്ലാമിന് കീഴിൽ അധീനപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഖലീഫ ഉമറിന്റെ വിനയാന്വിതമായ ജീവിതം, വിരക്ത ജീവിതം, അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു വഴിയുടെ സാഹചര്യമായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. എത്രമാത്രം വിരക്തമായി ഈ ദുനിയാവിൽ ഉമർ ജീവിതം കാഴ്ചവെച്ചു. അദ്ദേഹം ഖലീഫയാണ്, അദ്ദേഹം അമീറുൽ മുഅ്മിനീനാണ്, എന്നിട്ടും അദ്ദേഹത്തിന്റെ അലാളിത്യവും വിനയത്വവും അത് നമ്മൾ ഇപ്രകാരം ചരിത്രത്തിൽ വായിക്കുകയാണ്. ഒരിക്കലും ഗർവില്ലാത്ത, ഞാനെന്ന ഭാവമില്ലാത്ത ഒരു മഹനീയ ജീവിതം അതായിരുന്നു ഉമർ. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ആമുർ റമാദയിൽ നമ്മൾ പലപ്പോഴും കേട്ട ചരിത്രം ഇവിടെ ഖതീബ് ഉണർത്തിയത്. ആമുർ റമാദ എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണം. ഉമറിന്റെ ഖിലാഫത്തിൽ മദീനയെയും പരിസര പ്രദേശങ്ങളെയും വേട്ടയാടി. അതിൽ വറുതിയുണ്ടായി, കൊടും പട്ടിണിയുണ്ടായി. റമാദ എന്ന് പറഞ്ഞാൽ വെണ്ണീറിനാണ് പറയാം. മഴയില്ല, പരീക്ഷണം, വരണ്ട്, മണ്ണ് പൊടിയായി, പൊടിക്കാറ്റ് പാറുന്ന സ്ഥിതി വിശേഷം. ആമുൽ മജാ എന്നും പറയും ആ വർഷത്തിന്, പട്ടിണിയുടെ വർഷം ആമുർ റമാദ എന്നും പറയും. മണ്ണ് ചാരമായി, വറുതി പരന്ന വർഷം. ഉമർ റളിയല്ലാഹു തആലനു ഏറെ പരീക്ഷിക്കപ്പെട്ടതായ സാഹചര്യം. മദീനയിൽ നടന്നും ചുറ്റിക്കറങ്ങിയും ആളുകളുടെ വിശേഷണങ്ങളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഉമർ. അതേപോലെ ആളുകൾക്ക് ഭക്ഷണം ഒരുക്കി ഉമർ വളമ്പി അവരുടെ പട്ടിണി അകറ്റാൻ പാടുപെടുമായിരുന്നു ഉമർ, അദ്ദേഹം ഖലീഫയായിരിക്കെ. അങ്ങനെയാണ് അന്വേഷിച്ച് അന്വേഷിച്ച് മദീനയുടെ ഒരു മൂലയിലെത്തുമ്പോൾ ഒരു ഖൈമ ദൃഷ്ടിയിൽപ്പെടുന്നത്. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഖൈമയാണ്. അന്വേഷിച്ചപ്പോൾ അമീറുൽ മുഅ്മിനീൻ വല്ലതും വിതരണം ചെയ്യുന്നുവെങ്കിൽ അത് വാങ്ങുവാൻ വന്ന ഒരു ഗ്രാമീണനാണ്. ഗ്രാമീണതയിൽ നിന്ന് വന്ന് മദീനയുടെ ഒരത്തെത്തിയപ്പോൾ ഒരു ഖൈമ സ്ഥാപിക്കുവാൻ അയാൾ നിർബന്ധിതനായി. കാരണം അയാളുടെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. ഭാര്യക്ക് പേറ്റുനോവ് നൊമ്പരം വന്ന് വിഷമതയിലായപ്പോൾ ഖൈമ സ്ഥാപിച്ചതാണ്. അമീറുൽ മുഅ്മിനീൻ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അദ്ദേഹത്തിന് അറിയില്ല അമീറുൽ മുഅ്മിനീനെ കുറിച്ച്. അയാൾ പ്രതികരിച്ചത്, അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ ഔദാര്യം സ്വീകരിക്കുവാൻ ഞാൻ ഗ്രാമീണതയിൽ നിന്ന് വന്നതാണ്. ഭാര്യക്ക് നൊമ്പരമായപ്പോൾ പ്രസവിക്കുന്നതിന് വേണ്ടി അവരെ ഖൈമയിൽ ഇരുത്തി കയറ്റി ഞാൻ അവരുടെ പ്രസവം പ്രതീക്ഷിക്കുകയാണ്. ഉമർ അമീറുൽ മുഅ്മിനീൻ അവിടെ നിന്ന് മടങ്ങി ഭാര്യയെ വിളിച്ചു കൊണ്ടുപോയ ചരിത്രം എല്ലാവർക്കും അറിയാം. ഭാര്യ അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ പുത്രിയും ഉമ്മു കുൽസുമാണ്. അലി റളിയല്ലാഹു തആലനു ഫാത്തിമ അലി ദമ്പതികൾക്കുണ്ടായ ചെറിയ മകൾ ഉമ്മു കുൽസൂമിനെ അലി ഉമറിന് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. ആ മഹദി അവരാണ് ഉമറിന്റെ കൂടെ ആ ഖൈമയിലേക്ക് പോകുന്നത്. അങ്ങനെ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ, നബി കുടുംബത്തിൽ അഹ്ലുൽ ബൈത്തിൽ മെമ്പറായ ഉമ്മു കുൽസൂം, ആ സ്ത്രീയുടെ പ്രസവ കർമ്മങ്ങൾ, ശുശ്രൂഷകൾ നിർവഹിക്കുകയാണ്. സ്ത്രീ പ്രസവിച്ചു, ആൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ ഉമ്മു കുൽസൂം വീട്ടിന് പുറത്തിരുന്ന് ആ സ്ത്രീക്കും ഈ ഗ്രാമീണനും ഭക്ഷണം തയ്യാറാക്കുന്ന ഉമറിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ സുഹൃത്തിന് ഒരാൺകുഞ്ഞ് പിറന്നിരിക്കുന്നു എന്നറിയിക്കുക എന്ന്. ഇത് കേൾക്കുമ്പോഴാണ് അഹ്റാബി തന്നെ സേവിക്കാരെത്തിയത് ഉമറാണെന്ന് അറിയുന്നത്. തന്റെ ഭാര്യയുടെ സേവനത്തിലെത്തിയത് ഈ അമീറുൽ മുഅ്മിനീന്റെ പ്രിയതമയാണെന്ന് അറിയുന്നത്. അപ്പോൾ ഉമർ അവർക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് അത് ഉമ്മു കുൽസൂമിലൂടെ ആ സ്ത്രീക്കും ഗ്രാമീണനും കൈമാറി പിന്നെ അവിടെ നിന്ന് തിരിക്കുകയാണ്. സഹോദരന്മാരെ, ധന്യമായ ചരിത്രം, അനുഗ്രഹീതമായ ചരിത്രം അത് ഉമറിന്റേത്, അത് വിനയത്തിന്റെ ചരിത്രം, അതറിയിക്കുന്നതായ കഥകൾ ഇതുപോലെ ഉദാഹരണമായി ധാരാളമാണ്. ഉമർ പറഞ്ഞ മറ്റൊരു വചനം ഇപ്രകാരമുണ്ട്, ദഅഹു യതകല്ലം ലാ ഖൈറ ഫീഹിം ഇല്ലം യുകല്ലിമു വലാ ഖൈറ ഫീനാ ഇല്ലം നഖ്ബലു. ഉമർ ഒരിക്കൽ ഒരാളോട് പറഞ്ഞു, ദഅഹു യതകല്ലം, അയാൾ സംസാരിക്കട്ടെ, അയാളെ വിടൂ. ലാ ഖൈറ ഫീഹിം ഇല്ലം യുകല്ലിമുഹ, അവർ സംസാരിച്ചില്ലെങ്കിൽ അവരിൽ നന്മയില്ല. വലാ ഖൈറ ഫീനാ ഇല്ലം നഖ്ബൽഹ, ആളുകൾ പറയുന്നത് നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ നമ്മളിൽ നന്മയില്ല എന്നാണ്. ഇത് പറയാനുണ്ടായ സാഹചര്യം, ഉമർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം സൈന്യത്തോടൊപ്പം ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഉമറിനെ ഒരു വ്യക്തി വഴിയിൽ തടഞ്ഞു. ഉമർ അമീറുൽ മുഅ്മിനീൻ ഖലീഫ, വഴിയിൽ തടഞ്ഞ ഉമറിനോട് ആളുകളെ സാക്ഷിയാക്കിയിട്ട് ഈ വ്യക്തി പറയുന്നത് ഇത്തഖില്ലാഹ യാ ഉമറു എന്നാണ്. ഇത്തഖില്ലാഹ യാ ഉമറു, ഉമറേ അള്ളാഹുവിനെ സൂക്ഷിച്ചോ എന്നാണ്. ഖലീഫയുടെ വഴിമുടക്കി തടഞ്ഞുവെച്ച് ആളുകൾക്ക് മുന്നിൽ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അമീർ മുഅ്മിനീനെ തടഞ്ഞാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, അമീർ മുഅ്മിനീനെ വിടൂ എന്ന് പറഞ്ഞ് ഈ വ്യക്തിയെ ആക്ഷേപിച്ചു. അപ്പോഴാണ് ഉമർ ആ ആക്ഷേപിച്ച വ്യക്തിയോട് പറയുന്നത്, ദഅഹു യതകല്ലം, അയാളെ വിടൂ, അയാൾ സംസാരിക്കട്ടെ. ലാ ഖൈറ ഫീഹിം ഇല്ലം യഖൂലു ഔ കമ ഖാൽ, ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അവരിൽ നന്മല്ല. വലാ ഖൈറ ഫീനാ ഇല്ലം നഖ്ബൽഹു അല്ലെങ്കിൽ നഖ്ബൽഹ, നമ്മളത് സ്വീകരിച്ചില്ല എങ്കിൽ നമ്മളിലും ഖൈറില്ല എന്ന് ഉമർ പറഞ്ഞു. ഇവിടെ നമ്മൾ ഈ വരികൾക്കിടയിൽ വായിക്കുന്നത് എന്താണ്? ആളുകളുടെ മുന്നിൽ വെച്ച് ഉമറെ അള്ളാഹുവിനെ ഭയന്ന് സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ഉപദേശം പറഞ്ഞപ്പോൾ അത് പറയാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉമർ. പറയാത്തവരിൽ നന്മയില്ല എന്ന് പറഞ്ഞ്, അത് സ്വീകരിക്കാത്തവരിൽ നന്മയില്ല എന്ന് പറഞ്ഞ് ഉമർ ലോകരെ ഉത്ബോധനം നടത്തുമ്പോൾ അത് ഉമറിന്റെ വിനയവും ഉപദേശം ഇതരരിൽ നിന്ന് വരുമ്പോൾ അത് ഉൾക്കൊള്ളുവാനുള്ള വിശാല മനസ്കതയുമാണ് അറിയിക്കുന്നത്. ഇന്നാണ് ഒരാളോട് ഇത്തഖില്ല എന്ന് പറയുന്നത് എങ്കിൽ അയാളുടെ നിലപാട് എന്തായിരിക്കും? അയാൾക്കുള്ള നിഗളിപ്പ് എന്തായിരിക്കും? ആളുകൾക്ക് മുമ്പിൽ വെച്ച് ജനസമക്ഷം അവൻ എന്നെ മാനം കെടുത്തി, ഞാനൊരു നൂറാളെ കൊന്നവനാണോ എന്നോട് ഇത്തഖില്ല പറയാൻ എന്ന ഗർവിൽ ആളുകൾ പ്രതികരിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. ഇത്തരുണത്തിലാണ് ഇത്തരം ഒരു ഉപദേശം ആ വ്യക്തി പറഞ്ഞപ്പോൾ വിശാല മനസ്കതയിൽ ഉമർ അത് ഉൾക്കൊള്ളുകയും അത് സ്വീകരിച്ച് അതിനോട് അനുബന്ധം ഇപ്രകാരം പ്രതികരിക്കുകയും ചെയ്തത് നമ്മൾ വായിക്കുന്നത്. ഇത് ചരിത്രത്തിൽ നമുക്കുള്ള ഒരു ഉത്തമ മാതൃകയാണ്. ഇതേപോലെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഒരിക്കൽ പറഞ്ഞ ഒരു മൊഴിയുണ്ട്, അകുല്ലൽ ജൈഷ് അസ്ലഫ് കമ അസ്ലഫകുമ, മുഴു സൈന്യത്തിനും നിങ്ങൾ രണ്ടുപേർക്കും കടം നൽകിയതുപോലെ അദ്ദേഹം കടം നൽകിയിട്ടുണ്ടോ എന്നതാണ് ആ സംസാരത്തിന്റെ അർത്ഥം. ഇത് ഉമർ പറയുന്നത് സ്വന്തം മക്കളുടെ വിഷയത്തിലാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ അബ്ദുള്ളയും ഉബൈദുള്ളയും സിറിയയിൽ അല്ലെങ്കിൽ ഇറാഖിൽ അബു മൂസൽ അഷ്ശരി അവിടെ ഗവർണറായിരിക്കെ, സൈനിക തലവനായിരിക്കെ ആ സൈന്യത്തിൽ പുറപ്പെട്ടതാണ്. അബ്ദുള്ളയും ഉബൈദുള്ളയും തങ്ങളുടെ യാത്രാ ഉദ്യമം അവസാനിച്ചപ്പോൾ അബു മൂസൽ അഷ്ശരിയോട് ഒരു സംഖ്യ കടം ചോദിച്ചു അവർക്ക് ബിസിനസ് ചെയ്യുവാൻ. ന്യായമായ ആവശ്യം, അബു മൂസൽ അഷ്ശരി കടം സമ്മതിച്ചു, അവർക്ക് കടം കൊടുത്തു. കടം കൈപ്പറ്റിയ അബ്ദുള്ളയും ഉബൈദുള്ളയും ആ കടം മുതലുകൊണ്ട് ബിസിനസ് നടത്തി, സ്വത്താർജിച്ചു. പ്രസ്തുത സ്വത്തുമായിട്ട് അവർ മദീനയിൽ തിരിച്ചെത്തി അമീറുൽ മുഅ്മിനീൻ ഉമർ പിതാവിനെ മുഖം കാണിക്കാൻ. അപ്പോൾ എവിടെ നിന്ന് ഈ സ്വത്ത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ബിസിനസ് ചെയ്തു കിട്ടിയതാണ്. ബിസിനസ് ചെയ്യുവാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കാശ്? അത് ഞങ്ങൾ അബൂ മൂസ അശ്ശരിയോട് കടം ചോദിച്ചതാണ്, അദ്ദേഹത്തിൽ നിന്ന് കടം കൈപ്പറ്റിയാണ് ഇത് ചെയ്തത്. അപ്പോഴാണ് ഉമർ പറയുന്നത്, അഖുല്ലൽ ജയ്ഷ് അസ്ലഫകമാ അസ്ലഫകുമ, നിങ്ങൾ രണ്ടുപേർക്കും കടം കൊടുത്തതുപോലെ മുഴുവൻ സൈന്യത്തിനും അബൂ മൂസ കടം കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു ഇല്ല. അപ്പോൾ ഉമർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേർ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കടം തന്നത് അമീറുൽ മുഅ്മിനീന്റെ മക്കളാണ് നിങ്ങൾ എന്ന പരിഗണനയിലാണ്. അത് നീതിയുക്തല്ല. അതുകൊണ്ട് തന്നെ കടം അവർ വീട്ടിയിട്ടുണ്ട്. കടമുതലിലൂടെ ഇടപാട് കൊണ്ട് കൊള്ളക്കൊടുപ്പ് നടത്തിയ വരുമാനവും അത് ബൈത്തുൽ മാലിലെ കടക്കുവാൻ മക്കളെ അമീറുൽ മുഅ്മിനീൻ ഉമർ നിർബന്ധിക്കുകയുണ്ടായി എന്നാണ്. ഇത് നീതിയുടെ ചരിത്രം നമ്മൾ ലോക ചരിത്രത്തിൽ വായിക്കുമ്പോൾ തുല്യതയില്ലാത്ത ഒരു ചരിത്രമാണ്. ഇത് അമീർ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം കാഴ്ചവെച്ച ഒരു മഹനീയ മാതൃക. അഖുല്ലൽ ജയ്ഷ് അസ്ലഫകമാ അസ്ലഫകുമ, എല്ലാ സൈനികർക്കും നിങ്ങൾ രണ്ടുപേർക്കും കടം നൽകിയതുപോലെ അബൂ മൂസ കടം നൽകിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അമീർ മുഅ്മിനീന്റെ മക്കൾക്ക് ഒരു പരിഗണന, മറ്റുള്ളവർക്ക് മറ്റൊരു പരിഗണന, ഈ രണ്ട് തട്ട് അതൊരിക്കലും ഉമർ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അതാണ് നീതി, ഇസ്ലാം വിഭാവന ചെയ്യുന്ന നീതിയുടെ ചരിത്ര സാക്ഷ്യവും അതിന്റെ മാതൃകയും. ഇതൊക്കെ നമ്മൾ സഹോദരന്മാരെ ഉമറിന്റെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ എത്ര മഹനീയനാണ് ഉമർ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ലഹരിയുടെ വിഷയത്തിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഉമറിന്റെ മകൻ പിടിക്കപ്പെട്ടപ്പോൾ ഉമർ അദ്ദേഹത്തിന് ശിക്ഷ അടിയായി നൽകിയ ചരിത്രം സിറയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്തത് ആര് എന്നുള്ളത് മുഖം നോക്കാതെ അതിന് ശിക്ഷ വിധിക്കുന്ന ഉമറിന്റെ ചരിത്രവും നമ്മൾ ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ നീതിയുടെ വിഷയത്തിൽ വായിക്കുകയാണ്. ഉമർ പറഞ്ഞ മറ്റൊരു മൊഴി, അബൂബക്കർ നിങ്ങളുടെ കൈ നീട്ടു, ഞാൻ നിങ്ങൾക്ക് ബൈഅത്ത് അനുസരണ പ്രതിജ്ഞ ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഒരു പ്രഖ്യാപനം നടത്തിയ സാഹചര്യവും അതിന്റെ ഫലവും, അത് ഉമറിന്റെ രാഷ്ട്രീയ മീമാംസയും അദ്ദേഹത്തിന്റെ വിശാല കാഴ്ചപ്പാടുമാണ് രാഷ്ട്രീയത്തിൽ അറിയിക്കുന്നത്. എപ്പോഴാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, തിരുദൂതരുടെ ജനാസ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നബി കുടുംബത്തിലെ മെമ്പർമാരും സഹാബികളിൽ പ്രമുഖരും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയുമായി അതിന്റെ പരിസരവുമായി മസ്ജിദ് നബവിയുമായി സജീവ സംസാരത്തിലും ചർച്ചയിലും അതേപോലെ തന്നെ അവർ വ്യാപൃതരുമാണ്. തിരുദൂതർ വഫാത്തായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനി ആരാണ് മുസ്ലിമീങ്ങളുടെ നേതൃപദവിയിൽ, ആ ഒരു ആലോചന അപ്പോഴത്തേക്ക് നാമ്പെടുത്തു. അബൂബക്കർ ഉമർ തുടങ്ങിയുള്ളവരെല്ലാം മസ്ജിദ് നബവിയുമായി ബന്ധപ്പെട്ട് കഴിയുകയാണ്. കാരണം തിരുവിയോഗത്തിന്റെ ആഘാതത്തിൽ വിശുദ്ധ മദീന മൂകവും നിറഞ്ഞ സങ്കടത്തിലും സന്താപത്തിലുമാണ്. ഈ സന്ദർഭത്തിലാണ് മദീനക്കാർ, അവർ അൻസാരികൾ, സ്വാഭാവികമായും അവരാണ് ആലോചിക്കുക ഇനി അടുത്ത നേതൃത്വം ആര് എന്നുള്ളത്. കാരണം മുഹാജിറുകൾ മക്കയിൽ നിന്ന് വന്നവർ, മദീനയിൽ ഉണ്ടായിരുന്നവർ അവൻ അൻസാരികൾ, ഔസ് ഖസ്റജ് ഗോത്രം. അതുകൊണ്ട് തന്നെ തിരുവിയോഗ ശേഷം ഇനി ആർക്ക് നേതൃത്വം? അവിടെ ഒരു ആലോചന വന്നു. അൻസാരികളിൽ ഒരു വിഭാഗം ആളുകൾ ബനു സായിദ എന്ന് പറയുന്ന മദീന അൻസാരികളിലെ ഒരു ഗോത്രം, ആ ഗോത്രക്കാരുടെ ഒരു വേദിയിൽ ഒരുമിച്ചുകൂടി. അൻസാരികൾ ഒരുമിച്ചു കൂടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ ശേഷം അടുത്ത നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കൂടിയാലോചന നടത്തുവാനാണ്. ഒരാൾ ഓടി വന്ന് ഉമറിനോട് പറയുകയാണ്, ഖലീഫയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അൻസാരികൾ ഒത്തുകൂടിയിരിക്കുന്നു, ബനൂ സായിദക്കാരുടെ തോട്ടത്തിൽ എന്ന്. ഇത് ഉമർ കേട്ടപ്പോൾ ഉടൻ അബൂബക്കറിനെ സമീപിച്ച് ഉമർ പറയുകയാണ്, വരൂ, നമുക്ക് അൻസാരികളുടെ അടുക്കലേക്ക് ചെല്ലാം. കാരണം അതില്ല എങ്കിൽ അൻസാരികൾ ഒരു ഖലീഫയെ പ്രഖ്യാപിച്ചാൽ അതിനാൽ വരാനിരിക്കുന്നതായ അപകടങ്ങൾ, ഖിലാഫത്ത് ഖുറൈശികൾ ഇവിടെ ഉള്ളപ്പോൾ ഖുറൈശികളിലാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ഖലീഫയെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഖലീഫയെ കൂട്ടാക്കിയില്ല എങ്കിൽ പിന്നീട് അവരുടെ ഖലീഫയെ അംഗീകരിക്കുന്ന വിഷയത്തിൽ നീണ്ട വിഷയങ്ങളും ചർച്ചകളും അവിടെ ഉടലെടുക്കും, സംജാതമാക്കും, അതിനിഷ്കാലില്ല. ഉമർ ഉള്ളാൽ അറിഞ്ഞ് അബൂബക്കറിനെ വിളിച്ച് ഉടനെ ബനു സായിദയിലേക്ക് പോവുകയാണ്. വഴിയിൽ അബൂ ഉബൈദയെ കണ്ടു റളിയല്ലാഹു തആലാനു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി ഉമർ റളിയല്ലാഹു തആലാനു അബൂബക്കറിനെയും കൂട്ടിയിട്ട് അവിടെ എത്തി, രംഗം വീക്ഷിച്ചു. ഒരു ഖലീഫയെ നോമിനേറ്റ് ചെയ്യുവാൻ മാത്രം ചർച്ച മുറിയുക, സംസാരം മൂത്ത് നിൽക്കുന്ന അവസരത്തിലാണ് ഉമർ, അബൂ ഉബൈദ, അബൂബക്കർ മൂന്ന് പേർ അവിടെ എത്തുന്നത്. രംഗം വീക്ഷിച്ച ഉമർ, ചർച്ച ശ്രദ്ധിച്ച ഉമർ അവിടെ പറയുകയാണ്, അബൂബക്കർ അബൂബക്കർ നിങ്ങൾ നിങ്ങളുടെ കൈ നീട്ടു, ഞാൻ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യുകയാണ്. ഉമർ ബൈഅത്ത് ചെയ്തു. അടുത്തത് അബൂ ഉബൈദ ബൈഅത്ത് ചെയ്തു അബൂബക്കറിന്. അതോടുകൂടി അൻസാരികളെല്ലാവരും അബൂബക്കർ റളിയല്ലാഹു തആലാനുവിനെ ബൈഅത്ത് ചെയ്തു. അബൂബക്കറാണ് തിരുവിയോഗ ശേഷം നേതൃത്വ സ്ഥാനത്തിന് യോഗ്യൻ എന്നതിൽ അൻസാരികൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല. അവിടെയുള്ള ഒരു സഹാബികൾക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഉമർ സന്ദർഭോചിതമായി അബൂബക്കർ റളിയല്ലാഹുവിനെ പ്രഖ്യാപിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരു ഖലീഫ നിർദ്ദേശിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും അവിടെ ഉടലെടുത്തേരുന്നേനെ. പക്ഷെ ഉമർ അബൂബക്കറിനെ പ്രഖ്യാപിച്ചതോടുകൂടി അൻസാരികൾക്കെല്ലാം അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്കൃഷ്ടൻ അബൂബക്കറാണ് എന്ന്. അബൂബക്കർ ഒരു പദവിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഒരാൾക്കും അവിടെ അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ തങ്ങളിൽ നിന്നൊരു ഖലീഫയെ ആശിച്ച അൻസാരികൾ അബൂബക്കർ എന്ന് പേര് കേട്ടപ്പോൾ സമ്മതിക്കുകയും ആരും പിന്തി നിൽക്കാതെ എല്ലാവരും അബൂബക്കർ റളിയല്ലാഹുവിനെ ബൈഅത്ത് ചെയ്യുകയാണ് ഉണ്ടായത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ഉമറിന്റെ ആ കാഴ്ചപ്പാടും ഉമറിന്റെ സന്ദർഭോചിതമായിട്ടുള്ളതായ ആ തീരുമാനവും അത് വലിയ അനുഗ്രഹമായി വർത്തിച്ചു എന്നുള്ളതാണ്. നബി കുടുംബം അപ്പോൾ സ്ഥലത്തില്ലായിരുന്നു. നബി കുടുംബം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ വ്യാപൃതരായിരുന്നു. അതുകൊണ്ട് അലി ഉണ്ടായിരുന്നില്ല, അബ്ബാസ് ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ നബി കുടുംബത്തിലെ പല മെമ്പർമാരും ഈ നാമനിർദ്ദേശ വേളയിൽ ബൈഅത്തിന്റെ സമയത്ത് ബനൂ സായിദയിൽ ഉണ്ടായിരുന്നില്ല. അബൂബക്കറാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് തങ്ങളുടെ അസാന്നിധ്യത്തിൽ എന്നതിൽ, ആ ഖലീഫക്ക് ബൈഅത്ത് ചെയ്യുന്നതിൽ നബി കുടുംബത്തിനും ഒരു വിസമ്മതം ഉണ്ടായിരുന്നില്ല. പക്ഷേ അലിയുടെ വിഷയത്തിൽ, അബ്ബാസിന്റെ വിഷയത്തിലൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന ചില ചരിത്രങ്ങൾക്കുണ്ട് അവർക്കുണ്ടായിരുന്നതായ ചില പ്രയാസം, ആ പ്രയാസം തങ്ങളുടെ അസാന്നിധ്യത്തിലായിരുന്നു ആ ഖലീഫയെ തെരഞ്ഞെടുത്തത് എന്ന വിഷയത്തിൽ മാത്രമായിരുന്നു. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു ഖലീഫയായതിൽ അവർക്കെല്ലാവർക്കും നൂറിൽ നൂറ് മനസ്സായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ശരിയാണ്, ഒരു ഖലീഫയെ പ്രവാചക വിയോഗ സമയത്ത് തെരഞ്ഞെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് വേദിയിൽ നബി കുടുംബം ഉണ്ടാകുക എന്നുള്ളത് അനിവാര്യതയാണ്. പക്ഷേ അവരുണ്ടായില്ല അതിനു മുമ്പ് അൻസാരികളിൽ നിന്നുണ്ടായ ഈ ഒരു മീറ്റിംഗ്, അതിലൊരു ഖലീഫ തെരഞ്ഞെടുക്കേണ്ട അനിവാര്യത. പക്ഷെ ഉമർ റളിയല്ലാഹു തആല ആ സാഹചര്യം ഉപയോഗപ്പെടുത്തി അബൂബക്കർ റളിയല്ലാഹു തആല നിർദ്ദേശിച്ചതിലുള്ളതായ ആ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ നബി കുടുംബവും അൻസാരികളും മുഹാജിറുകളും എല്ലാവരും ഒന്നടങ്കം ഐക്യപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹുവിനെ തങ്ങളുടെ ഖലീഫയായിട്ട് സമ്മതിക്കുകയാണ്. അതിൽ ഒരു പ്രശ്നമോ ഒരു കുഴപ്പമോ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നേയില്ല. കാരണം എല്ലാവർക്കും സുസമ്മതനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഒരു തെരഞ്ഞെടുപ്പും അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തും തുടർന്നത് അത് ഉമർ റളിയല്ലാഹു തആലനുവിന്റെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള നോട്ടവും അദ്ദേഹത്തിന്റെ പെരുമാറ്റവുമാണ് എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആലന്റെ ചരിത്രത്തിൽ ഇതുപോലെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളും അതേപോലെ തന്നെ ഇടപെടലുകളും നമ്മൾ വായിക്കുന്നത് ധാരാളമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സന്ദർഭം ഉമർ പറഞ്ഞ ഒരു വരിയുണ്ട്, വൈലി വവൈല ഉമ്മി ഇല്ലം യഗ്ഫിർലി റബ്ബി. ഉമർ, എനിക്ക് നാശമാണ്, എന്റെ റബ്ബ് എനിക്ക് പൊറുത്തില്ല എന്ന് പറഞ്ഞ് പരിതപിച്ച് അള്ളാഹുവിനോട് സങ്കടപ്പെട്ട ഒരു രംഗം. അത് അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ അവസാനത്തെ സങ്കടവും അള്ളാഹുവിനോടുള്ള ആവലാതിപ്പെടലുമാണ്. അതെപ്പോഴാണ്? ഉമർ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയാകാൻ നിമിഷങ്ങൾ ശേഷിക്കുമ്പോഴാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഹിജ്റാബ്ദം 24 ഹജ്ജ് നിർവഹിച്ചു. അദ്ദേഹം ഹജ്ജ് കർമ്മങ്ങൾക്കപ്പുറം അബ്തഹ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു മണൽക്കൂന ഉണ്ടായിരുന്നു. ആ മണൽക്കൂനയിൽ തന്റെ ശിരോവസ്ത്രം വിരിച്ചിട്ട് ആ മണൽക്കൂനയിൽ മലർന്നു കിടന്ന് ഇരു കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി തന്റെ ഇരു കണ്ണുകൾ കൊണ്ട് ആകാശത്തിന് നേരെ നോക്കി അള്ളാഹുവിനോട് അദ്ദേഹം മനം നൊന്ത് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ കബിറ സിന്നി വദഅഫത് ഖുവതി വന്തശറത് റഇയതി ഫഖബിദ്നി ഇലൈക ഗൈറ മുഫരിതിൻ വലാ മുദയ്യ വജഅൽ മൗതി ഷഹാദത്തൻ ഫീ സബീലിക വജഅൽ മൗതി ഫീ മദീനത്തി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന അത് അർത്ഥമാക്കുന്നത്, അല്ലാഹുവേ, വയസ്സേറെയായി, എന്റെ ശക്തി ക്ഷയിച്ചു, പ്രജകളാകട്ടെ വ്യാപകമായി കുറെയായി, ഒരു വീഴ്ച വരുത്താത്തവനായി, ഒരവകാശം പാഴാക്കാത്തവനായി, നീ എന്നെ മരിപ്പിക്കണമേ. ഇതാണ് ഉമറിന്റെ പ്രാർത്ഥന. എന്റെ മരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു രക്തസാക്ഷിത്വത്തോടു കൂടി ആക്കണമേ. എനിക്കുള്ള മരണം നീ അള്ളാഹുവിന്റെ റസൂലിന്റെ നാട് മദീനയിൽ വിധിക്കണമേ. ഇത് ഉമർ റളിയല്ലാഹു തആല അനു ദുആ ചെയ്ത് ഹജ്ജ് കഴിഞ്ഞ് അമീറുൽ മുഅ്മിനീൻ അബ്തഹിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങി. മദീനയിലെത്തിയ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം സുബഹി നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ സുബഹി നമസ്കാരത്തിൽ അദ്ദേഹം ഒരു റക്അത്ത് നമസ്കരിച്ച് രണ്ടാമത്തെ റക്അത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കെ അഗ്നി ആരാധകനായിരുന്ന മജൂസിയായിരുന്ന അബൂലുലു എന്ന് പറയുന്ന ഒരു നീചൻ ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധം കയ്യിൽ കരുതി ഇരുട്ടുമുറ്റിയ ആ സുബഹി നമസ്കാരത്തിൽ സഫുകൾക്കിടയിൽ കയറി വന്ന് ഉമറിനെ തുരുതുര കുത്തി. അതിൽ പിന്നെ സഫുകളിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന 13 പേരെയും അയാൾ കുത്തി. അതിൽ 9 പേരും മരണപ്പെടുകയുണ്ടായി. ദുഷ്ടൻ സ്വയം കുത്തി നരകാഗ്നിയുടെ വിറകാകുകയും ചെയ്തു. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു കുത്തുകളേറ്റ് വീണുപോയി. അദ്ദേഹത്തിന്റെ അടിവയറിനെ പിളർക്കുമാറ് ഒരു കുത്ത് കുടല് മുറിഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെ രക്തസാക്ഷിത്വത്തിലേക്ക് എത്തിച്ച വലിയ അപകടം. ഉമർ റളിയല്ലാഹു തആല അൻഹു മിഹ്റാബിൽ വീണു. അദ്ദേഹം പിന്നീട് തൊട്ടു തന്നെയാണ് അദ്ദേഹത്തിന്റെ വീടും അവിടത്തേക്ക് നയിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ ഒരു വീഴ്ചയിൽ ലോകരോട് ഓതിയ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളും ആ സാഹചര്യം ലോകത്തിന് പഠിപ്പിച്ച പാഠങ്ങളും ധാരാളമാണ്. മകൻ അബ്ദുള്ള വാപ്പയെ വിടാതെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ തന്റെ ഉപദേശങ്ങളെല്ലാം മകനിലൂടെ നൽകി തന്റെ ആഗ്രഹങ്ങൾ മകനിലൂടെ അദ്ദേഹത്തെ മറമാടുന്നതുമായി ബന്ധപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം മകനിലൂടെ നിർവഹിച്ചതിന് ശേഷം അദ്ദേഹം തന്റെ അവസാന സമയങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അലട്ടിയ ഒരു വിഷയം നമസ്കാരമായിരുന്നു. നമസ്കാരം അദ്ദേഹം പൂർത്തീകരിച്ചിട്ടില്ല. അതിനു മുമ്പാണ് കുത്തേറ്റ് വീണത്. അതുകൊണ്ട് തന്നെ നമസ്കാരം അസ്സല എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ശേഷിക്കുന്ന തന്റെ നമസ്കാരം സുബഹി നമസ്കാരം അത് പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ടത് അദ്ദേഹം തീർത്തും അവശനും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വ്യക്തിയുമായിരുന്നു. എന്നിട്ടും അദ്ദേഹം നമസ്കാരം പൂർത്തീകരിച്ച് നമ്മളോട് ലോകരോട് ഓതി ലാ ഹബ്ബ ഫിൽ ഇസ്ലാമി ലിമൻ തറക സല, നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ഇസ്ലാമിൽ ഒരു വിഹിതമില്ല. ലാ ഹബ്ബ ഫിൽ ഇസ്ലാം ലിമൻ തറക സല, നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ഇസ്ലാമിൽ ഒരു വിഹിതവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ നമസ്കാരം ആ ഒരു പരീക്ഷണത്തിലും ദീനത്തിലും വേദനയിലും അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. വിശ്വാസങ്ങൾ ഏതാനും ശേഷിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ഉമർ, അദ്ദേഹത്തിന്റെ തല മകൻ അബ്ദുള്ളയുടെ മടിയിലാണ്. അദ്ദേഹം പറയുന്നത് തന്റെ തല നിലത്ത് കിടത്താനാണ്. മകൻ അബ്ദുള്ള പറയുന്നത് അൽ ഫഖദി വ അർദി ഇല്ലാ സവ, ഉപ്പ എന്റെ കാൽത്തുടയും മണ്ണും ഒരുപോലെയല്ലേ നിങ്ങൾ നിലത്തല്ലേ കിടക്കുന്നത്. അപ്പോൾ മകനോട് ഗൗരവത്തിൽ സംസാരിച്ചു ഉമർ തന്റെ തല നിലത്ത് വെക്കാൻ ആവശ്യപ്പെട്ടു. അബ്ദുള്ള തലയെടുത്ത് മണ്ണിൽ വെച്ചു. കവിളും മുഖവും മണ്ണിലുരുമ്മി മണ്ണമർത്തി അന്ന് ഉമർ പറഞ്ഞ അവസാന വചനം വൈലി വൈല ഉമ്മി ഇല്ലം യഗ്ഫിർലി റബ്ബി എന്നാണ്. എനിക്ക് നാശം, എന്റെ റബ്ബ് എനിക്ക് പുറത്തില്ല എങ്കിൽ എന്നാണ്. അള്ളാഹു എനിക്ക് പുറത്തില്ല എങ്കിൽ എനിക്ക് നാശമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അള്ളാഹുവോട് ആവലാതിപ്പെടുകയും സങ്കടപ്പെടുകയുമാണ്. അള്ളാഹു മാപ്പേകാൻ, അള്ളാഹു പൊറുക്കുവാൻ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്ര പിരിയുമ്പോഴും നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ മാറിൽ തലവെച്ച് അവസാന നിശ്വാസം വലിച്ചുവിടുമ്പോഴും ദുആ ചെയ്തത് ഇങ്ങനെയാണ്. അല്ലാഹുമ്മ അൽഹഖ്നി ബിർറഫീഖിൽ ആല, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ർഹംനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണവേളയിൽ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് എനിക്ക് നൽകണമേ, നീ എന്നോട് പൊറുക്കണമേ എന്ന് ദുആ ചെയ്ത് പിന്നെ ചില വസീയത്തുകൾ നൽകിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. ആ ആദർശമാണ് ഉമറിന്റെ ആദർശം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി, അള്ളാഹുവിനോട് മാപ്പ് ഇരന്ന് അതെനിക്ക് ലഭിക്കണം എന്നത് ഈ ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിച്ച് അമീറുൽ മുഅ്മിനീൻ ഉമർ ഈ ദുനിയാവിനോട് യാത്രയായി എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. ഉമറിന്റേതെല്ലാം ശോഭനീയമാണ്, മാതൃകായോഗ്യമാണ്. അദ്ദേഹം ആ അവസാന സമയത്ത് പോലും ഇങ്ങനെ വിനയത്തിൽ വിനയ പുരസ്കരനായി അള്ളാഹുവിനു മുമ്പിൽ നമ്ര ശിരസ്കനായി അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായി ഒരു ധന്യമായ പരലോകയാത്രയിൽ അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ സഹോദരന്മാരെ നമ്മൾ തശബ്ബഹു ഇല്ലം തക്കൂനു മിസ്ലഹും, അവരെപ്പോലെ നിങ്ങളായിട്ടില്ലെങ്കിലും നിങ്ങൾ അവരെപ്പോലെ ആവാൻ ശ്രമിക്കണം. ഫഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു, മാന്യന്മാരെ സാദൃശ്യപ്പെട്ട് ജീവിക്കുക എന്നത് തന്നെ വിജയമാണ് എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ ഏതാനും സംസാരങ്ങൾ, അതിന്റെ സാഹചര്യങ്ങൾ, അതാണ് ഒരു ഖുത്ബയുടെ പരിഭാഷ എന്നാണ് ഇവിടെ നമ്മൾ ശ്രവിച്ചത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അമീർ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഖിറം അള്ളാഹു സുബ്ഹാനഹു വ തആല ധന്യമാക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റിദ അള്ളാഹു അദ്ദേഹത്തിൽ അവതരിക്കുമാറാവട്ടെ. അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാ നന്മകളിലേക്കും നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് പൊറുക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ചിലരുണ്ട്, നമ്മുടെ ഈ വേദികളിൽ മനസ്സ് തട്ട് കഴിയുന്ന ചില നമ്മളുടെ പ്രവർത്തകരും സഹോദരന്മാരുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ അഫുവും ആഫിയത്തും അള്ളാഹു അവരിൽ കനിയുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു ആരോഗ്യം അള്ളാഹു അവർക്കും നമുക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹു അവർക്ക് വിശാലമാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും നഫഹത്തും അള്ളാഹു അവരുടെ കബറിടങ്ങളിൽ അവരിൽ അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു നമുക്കെല്ലാം ഇഹത്തിലും പരത്തിലും കൺകുളിർമ്മയേറ്റുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ്മയേറ്റി അള്ളാഹു അവരെയും നമ്മയും ആദരിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. അല്ലാഹുമ്മ ഹഫ്ളി ലി ഹാദിഹിൽ ബിലാദ് ബിലാദിൽ ഹറമൈനി ശരീഫൈനി അംനഹാ വറഖാഅഹ. അല്ലാഹുമ്മ ഹഫ്ളി ലഹാ അംനഹാ വറിജാല അംനിഹാ. اللهم احفظ لها حدودها وثغورها. اللهم احفظ لها قيادتها وعقيدتها. انك ولي ذلك والقادر عليه. يا حي يا قيوم يا ذا الجلال والاكرام. اللهم من ارادها واراد المسلمين بسوء اللهم فاشغله في نفسه. اللهم اجعل كيده في نحره. اللهم اجعل تدبيره تدبيرا عليه. يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.